പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലെ സ്നേഹവന്ദനം എല്ലാവരെയും അറിയിക്കുകയാണ്. പ്രിയരെ, മുള്ളുകൾക്കിടയിലെ ചെറുനാരകം എന്ന ഈ ദൈവരാജ്യ പ്രഘോഷണത്തിലേക്ക് വീണ്ടും കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളെ സഹായിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്കായി സ്വർഗത്തിലെ ദൈവം നമ്മളെ ഒരുക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ദൈവരാജ്യത്തിന്റെ സുവിശേഷം, യേശുക്രിസ്തു പ്രസംഗിച്ച ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ് ഇതിലൂടെ അറിയിക്കുന്നതല്ലോ. അനേക എപ്പിസോഡുകൾ ഇതുമായി ബന്ധത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളത് www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ കടന്നുപോയി അതെല്ലാം അതിന്റെ ആരംഭം മുതൽ നിങ്ങൾ കണ്ടു മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരുന്നുവെങ്കിൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ അനുഗ്രഹമായിരിക്കും. ഒരു വൺ ടൈം ഇത് കേട്ടുവിട്ടതുകൊണ്ട് ഇത് അതിൻ്റെതായ പ്രയോജനം ചെയ്യണമെന്ന് ഇല്ല. എന്നാൽ ഇത് നിങ്ങൾ വീണ്ടും വീണ്ടും കേട്ട് അത് നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു മൈൻഡ് സെറ്റായി മാറും. തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുവാൻ അത് സഹായിക്കും. അത് നിങ്ങളുടെ ജീവിതത്തെ ജയത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഇടയാകും. ദൈവരാജ്യ സുവിശേഷത്തെ വിശുദ്ധ ബൈബിൾ പറയുന്നത് നിധി എന്നാണ്. നിധി യേശു പ്രസംഗിച്ചതാണത്. നമുക്ക് ഏറ്റവും നായകനായിട്ട് യേശുവാണുള്ളത്. അപ്പൊ യേശു തിരഞ്ഞെടുത്ത സബ്ജക്റ്റ് വളരെ പ്രാധാന്യമേറിയ. നമ്മൾ കുഞ്ഞുങ്ങൾ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പോകുന്ന നേരത്ത് അവര് ഇതിനൊക്കെ ഏത് സബ്ജക്റ്റാ താല്പര്യം, സിവിൽ ആണോ അതോ ഇലക്ട്രോണിക്സ് ആണോ ഇലക്ട്രിക്കൽ ആണോ അതോ ഇൻസ്ട്രുമെന്റേഷൻ ടെക്നോളജി ആണോ അതോ കമ്പ്യൂട്ടർ സയൻസ് ആണോ ഐ ടി ആണോ ഏതാ നിനക്ക് വേണ്ടത് ചോദിക്കും. എന്നാൽ ഇതേപോലെ സ്വർഗത്തിലെ ദൈവം വചനം മാംസമായി ഇങ്ങോട്ടേക്ക് കടന്നു വന്നപ്പോൾ തെരഞ്ഞെടുത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇതൊന്നുമല്ല, ദൈവരാജ്യം എന്ന സബ്ജക്റ്റാണ് തെരഞ്ഞെടുത്തത്. നമുക്ക് വളരെ വെളിച്ചം തരുന്നില്ലേ അത്? അങ്ങനെയെങ്കിൽ ബുദ്ധിയുള്ളവരായി നമ്മളും അതേ സബ്ജക്റ്റ് തെരഞ്ഞെടുത്താൽ നമുക്ക് നല്ലത്. കാരണം അതിന്റെ അർത്ഥം കമ്പ്യൂട്ടർ സയൻസ് പഠിക്കുന്നതോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതോ സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതോ തെറ്റാണെന്നല്ല, കുറവുള്ളതാണെന്നല്ല. ശ്രദ്ധിച്ചേ, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ സെമിത്തേരിയുടെ അപ്പുറം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്ത സബ്ജക്റ്റുകളാണ്. പക്ഷെ ദൈവരാജ്യം എന്ന സിലബസ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതാണ് യേശു എടുത്തത്. അത് നിത്യം പ്രയോജനമുള്ളതാണ്. സെമിത്തേരി കൊണ്ടൊന്നും അവസാനിക്കുകയില്ല, മരണം കൊണ്ട് അവസാനിക്കുകയില്ല. അത് നമ്മുടെ ജീവിതത്തിലെ മരണത്തെ തന്നെ എടുത്തു മാറ്റിക്കളയും. അപ്പോൾ ഈ സന്ദേശം നിങ്ങൾക്ക് എൻകറേജ് നൽകുന്നില്ലേ? അകത്ത് ഒരു ഉത്സാഹം നൽകുന്നില്ലേ? അപ്പോൾ തുടർന്ന് അശ്രദ്ധയോടെ ഏറ്റെടുക്കുക. ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിച്ചോളൂ, ഇന്ന് ലോകത്ത് ചുറ്റും ക്രിസ്ത്യാനികളെന്ന് പറഞ്ഞ് നടക്കുന്ന വ്യക്തിത്വങ്ങളെ നോക്കി മാതൃക ഏറ്റെടുക്കാതെ. ഞാൻ അവർക്കൊന്നും എതിരല്ല കേട്ടോ, പക്ഷെ ബൈബിൾ പറയുന്നത് സാക്ഷിയുടെ ഇത്ര വലിയ സമൂഹം നമ്മുടെ ചുറ്റും നിൽക്കുമ്പോൾ അവരെ നോക്കരുത്. അവരെ നോക്കുന്നത് വലിയ അപകടമാണ്. അവരെ നോക്കരുത്, പകരം വിശ്വാസ നായകന് പൂർത്തി വരുന്നതിനായി യേശുവെ നോക്കണം. അപ്പൊ യേശുവെ നോക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത് യേശു തെരഞ്ഞെടുത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് മെക്കാനിക്കൽ അല്ല, സിവിൽ അല്ല, ആർക്കിടെക്ട് അല്ല, ഷെയർ മാർക്കറ്റിൽ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ ഒന്നുമല്ല ഇൻവെസ്റ്റ് ചെയ്ത്. എല്ലാം ദൈവരാജ്യം എന്ന സബ്ജക്റ്റ് തിരഞ്ഞെടുത്തിട്ട് മനുഷ്യന്റെ ഹൃദയങ്ങളിൽ സോളുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു. വാട്ട് എ ഗ്രേറ്റ് എക്സാമ്പിൾ. നമ്മളും അത് ഏറ്റെടുക്കുക. അവിടെയാണ് ജീവിത ജയം. ശ്രദ്ധിച്ചാട്ടെ, ഈ സന്ദേശത്തിൽ നാം മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത് മനുഷ്യർക്ക് സാധാരണ മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് കർത്താവ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നമ്മൾ എവിടെയൊക്കെ പഠിക്കേണ്ടത്? കർത്താവിൽ നിന്ന്. കർത്താവ് പറഞ്ഞു, ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ നിങ്ങൾ എന്റെ മുഖമേറ്റ് എന്നോട് പഠിപ്പിൻ. അപ്പോ ദൈവരാജ്യം എന്ന സിലബസ് തെരഞ്ഞെടുക്കുകയും പ്രസംഗിക്കുകയും ചെയ്ത നമ്മളോട് അത് പ്രസംഗിക്കാൻ പറഞ്ഞ യേശു പറയാണ്, നിങ്ങൾ പഠിക്കുമ്പോൾ എന്നോടാ പഠിക്കണ്ടേ. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ തെറ്റിപ്പോയത് കൊണ്ടാണ് പറയുന്നത് ചുറ്റുമുള്ള സാക്ഷികളെ നോക്കരുത്, അവളെ നമ്മൾ സ്നേഹിക്കണം, ബഹുമാനിക്കണം. പക്ഷെ ആരെങ്കിലും യേശുവിനെ അനുഗമിക്കുന്നുവെങ്കിൽ ആ യേശുവിനെ അനുഗമിക്കുന്ന മേഖലകളിൽ നമുക്ക് അവരെ നോക്കാം, അല്ലെങ്കിൽ നോക്കരുത്, തെറ്റിപ്പോ വീണുപോകും. ഞാൻ ഈ ലോകത്ത് കാണുന്ന ഏറ്റവും വലിയ സമൂഹ ക്രിസ്തീയ സമൂഹത്തെ ഞാൻ സ്നേഹിക്കുന്ന എന്റെ സഹോദരന്മാരുടെ നടുവിൽ കാണുന്ന ഏറ്റവും വലിയ വിഷയം അതാണ്. ഇവര് വളരുന്നില്ല, കാരണം അവര് നല്ലൊരു പങ്കും തെറ്റിപ്പോയി. ക്രിസ്തുവിന്റെ പാതയല്ല വേറൊരു പാത, ഒരു നിക്കോളിയറ്റിയൻസിൻ ഡോക്ടറിൻ, നിക്കോളിയവരുടെ ഉപദേശം കൊണ്ടുവന്ന് വീണ് കിടക്കുക, ലക്ഷ്യത്തിലേക്ക് പോകുന്നില്ല. നിക്കോളിയരുടെ ഉപദേശം അങ്ങനെ ലക്ഷ്യത്തിലേക്ക് പോകില്ല. ഉപദേശമൊക്കെ ഉണ്ട്, യേശുവിനെ കർത്താവായിക്കൊക്കെ ചെയ്യും, പക്ഷെ ലക്ഷ്യത്തിലേക്ക് പോകില്ല, പുറകിലേക്ക് പിടിക്കും. അത് നമ്മൾ ഓൾറെഡി പ്രസംഗിച്ചിട്ടുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ അദൃശ്യമണ്ഡലത്തിലെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നത്. അദൃശ്യമണ്ഡലത്തിൽ മനുഷ്യന്റെ മൂന്നിൽ രണ്ട് ഭാഗം അദൃശ്യമാണ്. ശരീരം മാത്രമേ ദൃശ്യമായിട്ടുള്ളൂ, അവന്റെ ദേഹി സോള്, അവന്റെ ആത്മാവ് സ്പിരിറ്റ്, ഇതെല്ലാം അദൃശ്യമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയത് ഇന്നർ എഞ്ചിനീയറിംഗ് ആണ്. അദൃശ്യമണ്ഡലത്തിലെ എഞ്ചിനീയറിംഗിന്റെ ഒരു അർത്ഥം വർക്ക് എന്നും കൂടിയാണ്, പ്രവൃത്തികളാണ് നാം മനസ്സിലാക്കുന്നത്. അതെന്തിനു വേണ്ടിയാണ്? കാരണം ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ ഇഷ്ടം മനുഷ്യൻ നടക്കുന്ന അദൃശ്യമണ്ഡലത്തിലാണ്. അപ്പോൾ അദൃശ്യമണ്ഡലത്തെക്കുറിച്ച് മനുഷ്യൻ മനസ്സിലാക്കാതെ ഈ ലോകത്തിന് അനുരൂപമായി പോകുമ്പോൾ ഈ ലോകം എല്ലാം കാഴ്ച ദൃശ്യമണ്ഡലത്തിലെ പ്രവർത്തനമാണ്. നമ്മളോട് പറഞ്ഞു, നിങ്ങൾ കാഴ്ചപ്രകാരമല്ല ഇനി ജീവിക്കേണ്ടത്, ദൈവവചനത്തിലുള്ള വിശ്വാസത്താൽ വേണം ജീവിക്കാൻ. ദൈവവചനം നമുക്ക് കാണാൻ പറ്റത്തില്ല, പുസ്തകത്തിൽ എഴുതിയത് നമുക്ക് കാണാൻ പറ്റും, അത് അക്ഷരമാണ്. പക്ഷെ സാക്ഷാൽ ദൈവവചനം അദൃശ്യമാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, നമ്മൾ കണ്ടായിരുന്നു ഇല്ല? വചനം ഉണ്ടായിരുന്നു, കണ്ടില്ല. പക്ഷെ വചനം മാംസമായപ്പോൾ നമ്മൾ കണ്ടേ, ജഡമായി മാറിയപ്പോഴാണ് കണ്ടേ. അപ്പൊ അദൃശ്യമണ്ഡലത്തിലാണ് ആ വചനം. നേരത്തെ ദൈവമായിരുന്നു, ദൈവത്തോട് കൂടെ ആയിരുന്നു. ആ ദൈവത്തെ ആർക്കും കാണാൻ കഴിയത്തില്ല. അപ്പോ തുടർന്ന് വചനമായി, അപ്പോഴും നമ്മൾ കണ്ടില്ല, തുടർന്ന് വചനം മാംസമായപ്പോഴാണ് നമ്മൾ ഇവിടെ കണ്ടത്, കർത്താവായ യേശു ക്രിസ്തു. അപ്പോ നമ്മൾ കാഴ്ചയാൽ കുടുങ്ങി കിടക്കുക, നമ്മുടെ ദേവീ ദേവന്മാരൊക്കെ പുണ്യാളന്മാരൊക്കെ കാഴ്ചയിലുള്ളവരാണ്. അപ്പൊ കാഴ്ചയിൽ കുടുങ്ങിക്കിടക്കുക, അദൃശ്യമണ്ഡലത്തിലേക്ക് നമ്മൾ പോകുന്നില്ല. അപ്പോൾ അദൃശ്യമണ്ഡലത്തിലേക്ക് നമ്മൾ കടന്നു വരണം, കാരണം നമ്മുടെ അപ്പൻ അദൃശ്യനാണ്, ദൈവം അദൃശ്യനാണ്, ദൈവപുത്രന്മാരായ നാമും അദൃശ്യരാണ്. അപ്പോ ഇത് നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കി പ്രവർത്തിക്കുക. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ അദൃശ്യനായ നമ്മുടെ പിതാവ് ഒരു പരിശുദ്ധ രാഷ്ട്രം ഉണ്ടാക്കുകയാണ്, അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. എ ഹോളി നേഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. മലയാളത്തിൽ അങ്ങനെയില്ല, വിശുദ്ധ വംശം എന്ന് എഴുതിയിട്ടുള്ളൂ, പക്ഷേ ഇംഗ്ലീഷിൽ ഒരു പരിശുദ്ധ രാഷ്ട്രം ഉണ്ടാക്കുകയാണ്. വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം, ദി ഹോളി നേഷൻ. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. ഇതാണ് ഉൽപ്പത്തി 1:26 പറയുന്നത്. ഇതാണ് ദൈവരായ സുവിശേഷത്തിന്റെ അടിസ്ഥാനം, ഹോളി നേഷന്റെ അടിസ്ഥാനം. ഉൽപ്പത്തി 1:26 വായിച്ചാട്ടെ.
അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക, അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിയിന്മേലും മൃഗങ്ങളിന്മേലും സർവഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിയിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു.
അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ കർത്താവ് അവിടെ ചെയ്യുന്നത് എന്താണെന്നറിയാമോ? ഇതാ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപത്തിലുള്ള വ്യക്തിത്വങ്ങൾ, മനുഷ്യർ, അവരിലൂടെ ഭൂമിയുടെ മുകളിൽ അല്ലെങ്കിൽ ഭൂമിയിൽ ഒരു പരിശുദ്ധമായ രാഷ്ട്രമുണ്ടാക്കുകയാണ്. ദി ഹോളി നേഷൻ. അപ്പൊ അദൃശ്യനായ ദൈവത്തിന്റെ ഈ ഓപ്പറേഷൻ ഇന്ന് മനുഷ്യർ മറന്നുപോയി. മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം പറയുന്നത്, തന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭൂമിയുടെ മുകളിൽ ഒരു ഭരണമാണ്. അത് തന്റെ സാദൃശ്യ സ്വരൂപത്തിലുള്ളവരാണ്, അതുകൊണ്ട് അവർ ഹോളിയാണ്. ദൈവം ഹോളി ഹോളി ഹോളി, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. അങ്ങനെയുള്ള ഒരു കൂട്ടം ജനങ്ങളെ മാത്രം ഇനി അവശേഷിപ്പിക്കും ഇവിടെ, ബാക്കിയെല്ലാത്തിനെയും ഇവിടുന്ന് തൂത്തെടുത്ത് കളയും. അതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവരാജ്യം സമുദ്രത്തിലേക്കെറിയുന്ന വലയ്ക്ക് തുല്യമാണ്. ആ വല എറിഞ്ഞിട്ട് അത് സമുദ്രത്തിൽ കിട്ടുന്ന എല്ലാത്തിനെയും അങ്ങ് പിടിക്കും. എന്നാൽ ചർച്ചിൽ ലോകമാകുന്ന സമുദ്രത്തിലേക്ക് സുവിശേഷമാകുന്ന വലയെറിഞ്ഞിട്ട്, ഏത് സുവിശേഷം? ദൈവരാജ്യ സുവിശേഷമാകുന്ന വലയെറിഞ്ഞ് ഇതാ നമ്മളെല്ലാം കൃപയാൽ 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 ആ ദൈവസഭയിലേക്ക് ചേർക്കപ്പെട്ടു. ഇനി എന്തു ചെയ്യും? നമുക്ക് ഇപ്പോ മാറ്റം വരുവാനുള്ള അവസരം തന്നിരിക്കുക. കാരണം നമ്മുടെ നാറ്റം മാറണം. ലോകത്തിന്റെ നാറ്റം, ജഡത്തിന്റെ നാറ്റം, മറ്റുള്ളവനെ ആക്ഷേപിക്കുന്നവന്റെ നാറ്റം, തിന്മ പറയുന്ന നാറ്റം, ഇങ്ങനെ ധാരാളം തിന്മകൾ, ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ല സൃഷ്ടിച്ചപ്പോ. അനുസരണക്കേടിലൂടെ വന്നു കയറിയതാ, പിശാചിനനുസരിച്ചതിലൂടെ വന്നു കയറിയതാ നിഗളത്തിന്റെ നാറ്റം. ഇതൊക്കെ മാറുവാൻ ദൈവം ഒരവസരം നൽകിയിരിക്കുക. കർത്താവായ യേശു തന്റെ വചനത്തിലൂടെ, വചന സ്നാനത്തിലൂടെ നമ്മളെ കഴുകി ശുദ്ധീകരിച്ച് ശുദ്ധിയുള്ള ഒരു കന്യകയായി ഒരുക്കുകയാണ്. പക്ഷെ ഇന്ന് നല്ലൊരു പങ്കിന് അതിനൊന്നും യാതൊരു താല്പര്യമില്ല. അവർക്ക് ജസ്റ്റ് ദേ ആർ മിയർലി ചർച്ച് ഗോയേഴ്സ്. പാട്ടുപാടി സ്തുതിച്ചു, പ്രൈസ് ലോർഡ് ബ്രദർ, പ്രൈസ് ലോർഡ് സിസ്റ്റർ, എന്തൊക്കെ ഉണ്ട് വിശേഷം, ഏത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങിച്ച്, ഇങ്ങനെയുള്ള കുറച്ച് നാട്ടുകാര്യങ്ങളൊക്കെ ചോദിച്ചു അവര് തിരിച്ചു വരും. അവർ വായെടുത്താൽ നാട്ടുകാര്യമേ വരൂ. കാരണം കർത്താവ് പറഞ്ഞു, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലേ അതരം സംസാരിക്കൂ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഒരു മാറ്റമില്ലാത്ത വലിയൊരു സമൂഹമാണ് ചുറ്റുമുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞത് ചുറ്റുമുള്ള സാക്ഷികളുടെ സമൂഹത്തെ നോക്കരുത് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. പകരം കർത്താവ് യേശുവിനെ നോക്കുക. നമ്മളെ കമ്പയർ ചെയ്യുന്നത് യേശുവുമായിട്ടാണ്. ഇന്ന് നാം ശ്രദ്ധിക്കേണ്ട കാര്യം, തുടർന്ന് ആ വല എടുത്തിട്ട് ആ സ്വർഗത്തിൽ കയറ്റി വയ്ക്കുമെന്ന് കർത്താവ് പറഞ്ഞില്ല. ആ വല എടുത്തിട്ട് ഓരോ മീനും എടുക്കും, നല്ലതാണോ ചീത്തയാണോ, അടുത്ത യുഗത്തിന് ദൈവരാജ്യം എന്നുള്ള അടുത്ത യുഗത്തിന് കൊള്ളാവുന്നതാണോ അല്ലയോ. കൊള്ളാവുന്നതാണെങ്കിൽ അതിനെ സൂക്ഷിക്കും, അല്ലെങ്കിൽ അതിനെങ്ങ് കളയും. നിന്റെ പേരാണ് ന്യായവിധി. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചോ, നമ്മളെല്ലാ ദിവസവും ചെയ്യുന്നതും പറയുന്നതും ഒക്കെ റെക്കോർഡാ. ഓർമ്മയുടെ പുസ്തകം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, അതിൽ റെക്കോർഡാ. അപ്പോ അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്ത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാം ഓരോരുത്തരും, അതായത് സഭയിലുള്ള നാം ഓരോരുത്തരും ക്രിസ്തുവിന്റെ നയാസത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. അപ്പൊ ഇത് ശ്രദ്ധയോടെ നമ്മൾ ജീവിക്കുക. കാരണം നമ്മുടെ ചുറ്റുപാടുള്ള സമൂഹത്തെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് നമ്മളറിയാതെ തന്നെ അവരുടെ ജീവിതം നമ്മുടെ ഹൃദയത്തിലേക്ക് ഡൗൺലോഡ് ആയിക്കൊണ്ടേയിരിക്കും. പിന്നെ അവരുമായിട്ടാണ് നമ്മൾ നമ്മളെ കമ്പയർ ചെയ്യുന്നത്. വലിയ അപകടമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വിശുദ്ധനായ വ്യക്തിയോടുകൂടെ നമ്മൾ നമ്മളെ കമ്പയർ ചെയ്യരുത്. നമ്മൾ അങ്ങോട്ടേക്കേ പോവുള്ളൂ. നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നവർ വളരെ ചുരുക്കമാണ്. പക്ഷെ ക്രിസ്തുവുമായി നമ്മളെ കമ്പയർ ചെയ്യുക. കാരണം നമ്മൾ വളരേണ്ടത് ക്രിസ്തുവാകുന്ന തലയോളമാണ്. ഏത് ക്രിസ്തു? ഇന്ന് അതും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. സ്വർഗത്തിൽ നിന്ന് വന്ന ക്രിസ്തു, ബൈബിളിൽ പറയുന്ന ക്രിസ്തു. അനേക കള്ളക്രിസ്തുക്കളെ കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്, അവരുമായിട്ടല്ല, സ്വർഗത്തിൽ നിന്ന് വന്ന ക്രിസ്തുവുമായിട്ട് കമ്പയർ ചെയ്യുക. അവിടെ റിസൾട്ട് ഉണ്ടാകും. ആ റിസൾട്ട് ഫലം നോക്കി വൃക്ഷത്തെ നമുക്ക് തിരിച്ചറിയാം. അപ്പൊ ഇതുമായുള്ള ബന്ധത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ഹോളി നേഷനാണ്, പരിശുദ്ധമായ രാഷ്ട്രം. ആ രാഷ്ട്രത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു യാത്രയാണിത്, ഒരു യാത്ര. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം, ദ ഹോളി നേഷൻ അവിടെ കൊടുത്തിരിക്കുമ്പോൾ തന്നെ ആ ഹോളി നേഷൻ അടുത്ത ഭാഗത്ത് പറയാണ്, ദ ജേർണി ടു ദ ഹോളി നേഷൻ, ആ പരിശുദ്ധമായ രാഷ്ട്രത്തിലേക്കുള്ള ഒരു യാത്രയാണ്. ഇറ്റ്സ് ആൻ ഇൻവിസിബിൾ ജേർണി, അദൃശ്യമായ യാത്രയാണ്. പഴയ നിയമത്തിൽ അത് ദൃശ്യമായിരുന്നു, പക്ഷേ അത് നിത്യമായ ഹോളി നേഷനിലേക്കല്ലായിരുന്നു, എ സാമ്പിൾ ഹോളി നേഷൻ. പക്ഷെ അതൊന്നും ആ ഹോളി ലെവലിലേക്ക് എത്തിയില്ല, വീണ്ടും തകർക്കപ്പെട്ടു. എന്നാലും കർത്താവ് വളരെ മനോഹരമായി ഒരു കെട്ടിടമൊക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് അതിന്റെ ബ്ലൂ പ്രിന്റ് ഉണ്ടാകും. അതേപോലെ അവരുടെ ജീവിതത്തിലൂടെ, ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലൂടെ കർത്താവ് മനോഹരമായ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കി നമുക്ക് നൽകി. അത് നമുക്ക് വളരെ ഉപകാരമായി. താങ്ക് യു ഫാദർ, താങ്ക് യു. ഇതാ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഈ ഓപ്പറേഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ രീതി നാം ഒന്ന് മനസ്സിലാക്കുക. അപ്പൊ ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യങ്ങൾ, അതായത് ദൈവരാജ്യ സുവിശേഷവുമായുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ, നമ്മള് മത്തായിയുടെ സുവിശേഷം 24:14 വാക്യം സാധാരണ വായിച്ചു തുടങ്ങാറുണ്ട്. അവിടെ ദൈവത്തിന്റെ വചനം കർത്താവ് ഇങ്ങനെ പ്രസംഗിച്ചു, രാജ്യത്തിന്റെ സുവിശേഷം, ഏത് രാജ്യത്വം? ഹോളി നേഷൻ. ഈ സുവിശേഷം സർവ ലോകത്തിനും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. അതോടെ അവസാനം എന്താണത്? ഈ ഹോളി നേഷനെ കുറിച്ച് പറയുന്ന സംഭവമാണ്. ഒരു ഹോളി നേഷൻ, ദൈവം രാജാവായി വാഴുന്ന അദൃശ്യനായ ദൈവം രാജാവായി വാഴുകയും അദൃശ്യവും ദൃശ്യവുമായ മനുഷ്യനിലൂടെ ഭൂമിയെ വാഴുകയും വിശുദ്ധന്മാരായ മനുഷ്യരിലൂടെ ഭൂമിയെ വാഴുകയും ചെയ്യുന്ന ഹോളി നേഷൻ വരുന്നു എന്നാണ് സന്ദേശം. പുതിയൊരു രാഷ്ട്രീയ പാർട്ടി വരാൻ പോകുന്നതൊക്കെ പറഞ്ഞ പോലെ അനൗൺസ്മെന്റ് നടന്നതുപോലെ, ഇത് രാഷ്ട്രീയ പാർട്ടിയല്ല, സൃഷ്ടാവായ ദൈവം, അദൃശ്യനായ ദൈവം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, എന്നാൽ ദൈവത്തിന്റെ മാറിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ ആ ദൈവത്തെ വെളിപ്പെടുത്തും. അപ്പോ ആ പുത്രന്റെ നേതൃത്വത്തിൽ, പുത്രന്റെ കീഴിൽ ഇതാ അണിനിരക്കുന്ന ഒരു ഗവൺമെന്റ്, വിശുദ്ധന്മാരുടെ ഒരു ഗവൺമെന്റ് ദൈവത്തിന് വേണ്ടി ഭൂമിയെ വാഴുവാൻ പോവുകയാണ്. അപ്പോ അതിലേക്കുള്ള യാത്രയാണിത്, അതിലേക്കുള്ള യാത്ര. അപ്പോൾ ആദ്യം ഈ ജനത്തെ വിശുദ്ധന്മാരാക്കി എടുക്കണം. അപ്പോൾ പഴയ നിയമത്തിൽ അതിൻ്റെ നിഴലിൻ്റെ സമയത്ത് ഇസ്രായേൽ മക്കളെയാണ് തിരഞ്ഞെടുത്തത്. അവരോട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു, മലയാളത്തിൽ വിശുദ്ധ വംശം എന്നാണ്, ഇംഗ്ലീഷിൽ ഹോളി നേഷൻ ആയിരിക്കും, കിങ്ഡം ഓഫ് പ്രീസ്റ്റ് ആൻഡ് ഹോളി നേഷൻ. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 19:6
നിങ്ങൾ എനിക്ക് ഒരു പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും. ഇവ നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടുന്ന വചനങ്ങൾ ആകുന്നു.
ദാ മോശയോട് പറയുകയാണ്, ഇത് നീ ഇസ്രായേൽ മക്കളോട് പറയണം, ഇസ്രായേൽ മക്കളോട് പറയണം ഈ വചനങ്ങൾ. അതൊരു നിഴലാണ് ദൈവോട് അവതരിപ്പിച്ചത്. ഇനി അതിന്റെ 7 വായിച്ചേ.
മോശ വന്നു ജനത്തിന്റെ മൂപ്പന്മാരെ വിളിച്ചു, യഹോവ തന്നോട് കൽപ്പിച്ച ഈ വചനങ്ങളൊക്കെയും അവരെ പറഞ്ഞു കേൾപ്പിച്ചു.
ഇത് തന്നെയാണ് എന്റെ ഡ്യൂട്ടി. അന്ന് ദൈവം കൽപ്പിച്ചത് നിങ്ങളായിരിക്കും ഒരു കിങ്ഡം ഓഫ് പ്രീസ്റ്റ്. ഇംഗ്ലീഷിൽ വായിക്കാം, മലയാളത്തിൽ നമുക്കത് മനസ്സിലാകത്തുകൊണ്ട്. അവിടെ പുരോഹിത രാജ്യത്വവും വിശുദ്ധ ജനവും ആകും എന്ന് പറഞ്ഞത് ഇംഗ്ലീഷിൽ ഞാൻ വായിക്കാം, KJV ആണ് വായിക്കുന്നത്. ആൻഡ് ഈ ഷാൾ ബി അൺ ടു മീ എ കിങ്ഡം ഓഫ് പ്രീസ്റ്റ് ആൻഡ് ആൻ ഹോളി നേഷൻ. കിങ്ഡം ഓഫ് പ്രീസ്റ്റ്, പുരോഹിതന്മാരുടെ ഒരു കിങ്ഡം. അപ്പോൾ തന്നെ അതൊരു ഹോളി നേഷൻ, ആ പരിശുദ്ധമായ രാജ്യമാണ്. ഇന്ന് ലോകത്തിൽ എവിടെയെങ്കിലും ഒരു പരിശുദ്ധ രാജ്യമുണ്ടോ? ഇല്ല. എന്നാൽ ഇതാ ദൈവം ക്രിസ്തു യേശുവിൽ ഉണ്ടാക്കാൻ പോകുന്നത് പരിശുദ്ധമായ രാജ്യം. ഇത് ആരോട് പറയണം? ഇസ്രായേൽ മക്കളോട് പറയണം. അതൊരു നിഴലായിരുന്നു, കനാൻ ദേശം കൊടുത്തൊരു നിഴലാ. പക്ഷെ ഇപ്പോ ഇവിടെ കർത്താവ് പറയുന്നത് പൊരുളാ, ഹോളി നേഷൻ ആകാൻ പോവുകയാണ്. എന്നാൽ അത് സാധിച്ചെടുക്കുന്ന ക്രിസ്തുവിലൂടെ. ഇനി നമ്മളോട് ഇത് തന്നെ പറയുന്നുണ്ട് 1 Petrus 2:9 9 നിങ്ങളോ
അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്കു നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആകുന്നു.
ശ്രദ്ധിച്ചാടെ, ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോ നമുക്ക് ഹോളി നേഷൻ ഒന്നും തോന്നത്തില്ല. നമുക്ക് അതിന്റെ ഇംഗ്ലീഷ് വായിക്കാം, കിങ് ജെയിംസ് തന്നെ വീണ്ടും വായിക്കാം. ബട്ട് ഈ ആർ എ ചോസൻ ജനറേഷൻ, റോയൽ പ്രീസ്റ്റ്ഹുഡ്. നേരത്തെ അവിടെ പറഞ്ഞതാ റോയൽ പ്രീസ്റ്റ്ഹുഡ്. വീണ്ടും പറയാണ്, ആൻഡ് ഹോളി നേഷൻ, പരിശുദ്ധമായ രാജ്യം. ശ്രദ്ധിച്ച് കേട്ടോ, പരിശുദ്ധമായ രാജ്യം, ഹോളി നേഷൻസ്. മലയാളത്തിൽ അതിന്റെ വിശുദ്ധ വംശം ഒന്ന് എഴുതി വെച്ചേക്കണേ. എന്നാൽ പരിശുദ്ധമായ രാഷ്ട്രം, എ പെക്യൂലിയർ പീപ്പിൾ, എ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് പീപ്പിൾ. അതാണ് സ്പെഷ്യൽ ടൈപ്പ്. ഇവിടെയുള്ള ജനത്തിന്റെ ഉള്ളിൽ ദൈവം വസിക്കുന്നില്ല, പക്ഷെ ഈ കൂട്ടരുടെ ഉള്ളിൽ സൃഷ്ടാവ് വസിക്കുന്ന ഒരു കൂട്ടരാ. അവർ ദൈവത്തിന്റെ ആലയങ്ങളാണ്, പെക്യൂലിയർ പീപ്പിൾ, സ്പെഷ്യലാണ്. ഹല്ലേലൂയ. ഈ ശ്രേഷ്ഠമേറിയ പദവികളൊന്നും മനസ്സിലാക്കാതെയാണ് ജനം ഓടിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ദർശനം ഈ കാണുന്ന ഭൂമി താൽക്കാലിക ലോകം മാത്രമാണ്. ലോകത്തിലെ മനുഷ്യരുടെ പ്രശംസ മാത്രമാണ്. മറ്റുള്ളവർ തന്നെ ഈ ഭൂമിയിലെ ജനത്തിന്റെ അംഗീകാരം വിട്ടാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നേ. ഞാൻ കാരണമാണ് സംഭവിച്ചത്, ഞാൻ കാരണമാണ് നടന്നത്, എല്ലാം ഞാനിനെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന്റെ വചനം പറഞ്ഞു, തന്നെത്താൻ താഴ്ത്തുക, ഞാനിനെ അല്ല ഉയർത്തേണ്ടത്, ദൈവത്തെയാ ഉയർത്തേണ്ടേ. ദൈവത്തിന്റെ കൃപയാൽ അത് ഞാനല്ല. എപ്പോൾ പ്രിയ കുഞ്ഞുങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി, എപ്പോൾ നമ്മളെ സ്വയമായി നമ്മൾ ഉയർത്തുന്നുവോ നമ്മൾ ദൈവത്തിന് അകന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിന്റെ വചനം പറയുന്നു, തന്നെത്താൻ ഉയർത്തുന്നവൻ. ബാക്കി നിങ്ങൾ പറ അറിയത്തില്ല അല്ലെ, പറഞ്ഞു തരാം. താഴ്ത്തപ്പെടും. അപ്പൊ താഴ്ത്തണമെങ്കിൽ എന്ത് ചെയ്യണം? തന്നെത്താൻ ഉയർത്താതിരിക്കുക. പിന്നെന്ത് ചെയ്യണം ഉയർത്തപ്പെടണമെങ്കിൽ? ദൈവജനം പറയുന്നത് തന്നെത്താൻ താഴ്ത്തുക. എങ്ങനെയാത് സഹോദര? എന്റെ കഴിവൊന്നുമല്ല, ദൈവം അത് ചെയ്തു തന്നതാണ്. പക്ഷെ പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ഇത് മറന്നുപോകും. എന്നാൽ അത് ഓർക്കുന്നത് തന്നെ നല്ലൊരു സൈനാണ്. തുടർന്നുള്ള സമയങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തുവാൻ അത് ഉപയോഗിക്കപ്പെടണം. എപ്പോഴും ശ്രദ്ധിച്ചോളണം, എപ്പോഴും ശ്രദ്ധിച്ചോളും. ദൈവത്തിന്റെ വചനം പറഞ്ഞു, സമാധാനത്തിന്റെ ന്യായപ്രമാണത്താൽ ന്യായം വിധിക്കുവാനുള്ളവരെ പോലെ വേണം നിങ്ങൾ സംസാരിക്കുവാനായിട്ട്, പ്രവർത്തിക്കുവാനായിട്ട്. സ്വാതന്ത്ര്യത്തിന്റെ ന്യായപ്രമാണത്താൽ ന്യായം വിധിക്കുവാനുള്ളവരെന്നതുപോലെ നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യണം. അപ്പൊ നമ്മൾ ഓർത്തോളണം, ഞാൻ പറയുന്നത് എന്തിനൊരു ന്യായവിധിയുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി വേണം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുവാൻ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ആ ദൈവത്തിന്റെ ആ ലക്ഷ്യത്തിലേക്ക് ദൈവം യാത്രയാവുകയാണ്. ആ ദൈവത്തിന്റെ ലക്ഷ്യത്തിലേക്ക് യാത്രയാകുമ്പോൾ വചനമാകുന്ന നമ്മുടെയിൽ വെളിപ്പെട്ട ക്രിസ്തുവിനെയും തൻ്റെ ആത്മാവിനെയും കർത്താവ് പിതാവായി ദൈവം ഉപയോഗിക്കും. കാരണം വചനം ദൈവത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റിംഗ് ഹാൻഡാണ്. അദൃശ്യനായ ദൈവത്തിന്റെ അഡ്മിനിസ്ട്രേറ്റിംഗ് ഹാൻഡാണ്, മാനേജിംഗ് ഹാൻഡാണ് വചനം. ആ വചനം മാംസമായതാണ് ക്രിസ്തു. ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ്, അദൃശ്യനായ ദൈവത്തിന്റെ അദൃശ്യമായ മാനിഫെസ്റ്റിംഗ് ഹാൻഡാണ്, വെളിപ്പെടുത്തുന്ന കരമാണ്. ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ഒരൊറ്റ ദൈവത്തിന്റെ മാനേജിംഗ് ഹാൻഡ്, അഡ്മിനിസ്ട്രേറ്റിംഗ് ഹാൻഡാണ് കർത്താവായ യേശു ക്രിസ്തു, അല്ല എങ്കിൽ വചനം. ആ ഒറ്റ ദൈവത്തിന്റെ മാനിഫെസ്റ്റിംഗ് ഹാൻഡാണ്, വെളിപ്പെടുത്തുന്ന കരമാണ് പരിശുദ്ധാത്മാവ്. ഇതെല്ലാം അദൃശ്യമാണ്. ആ വചനം മാംസമായി വായപ്പോൾ മാത്രമേ നമ്മുടെ മുമ്പിൽ ദൃശ്യമായുള്ളൂ. ഇപ്പോഴും ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നു, ക്രിസ്തു ആത്മാവാണ്. അപ്പൊ ഇവിടെ എല്ലാം അകത്തളത്തിലാണ് പ്രവൃത്തി നടക്കുന്നത്. ദൃശ്യത്തിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇതൊന്നും മനസ്സിലാവുകയില്ല. ഇതാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്, ഞങ്ങൾ കാണുന്നതിനെയല്ല കാണാത്തതിനെ നോക്കി പാർക്കുന്നു. ഈ ഒരവസ്ഥ നമുക്കുണ്ടോ? കാരണം കാണുന്നത് സെമിത്തേരി വരെയുള്ളൂ, താൽക്കാലികം, മാക്സിമം അവിടെ വരെ പോവുള്ളൂ. കാണാത്തത് നിത്യമാണ്. ഒബ്രിയ സഹോദരങ്ങളെ, ആ ഹോളി നേഷനിലേക്കുള്ള ഒരു യാത്രയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് നടക്കുന്നത് മുഴുവൻ നമ്മുടെ ഉൾത്തളത്തിലാണ്. നമ്മുടെ ഉൾത്തളത്തിലാണ് ഇത് മുഴുവൻ നടക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത് കേട്ടോ. ഒന്ന് കേൾക്കണം, മനസ്സിലാക്കണം. കാരണം ഇത് മുഴുവൻ നടക്കേണ്ട നമ്മുടെ ഉള്ളിലാണ്. ഇത് അറിയില്ല എങ്കിൽ, ഇപ്പോൾ നിങ്ങളോട് ഒരാൾ വന്ന് ചൈനീസ് ഭാഷ പറയുന്നു, നിങ്ങൾ ഒന്നും അറിയാൻ പാടാത്തവനെ കണ്ണുമ്പഴിച്ചു നിൽക്കുന്നു. കാരണം നിങ്ങൾക്കത് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് അത് തിരിച്ചൊന്നും പറയാൻ കഴിയത്തില്ല. പക്ഷെ നിങ്ങളോട് മലയാളമാണ് പറയുന്നതെങ്കിലോ, എന്റെ പേരെന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ഉടനെ ചാടി പറയും. കാരണം അത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ മനസ്സിലാകാത്ത വിഷയത്തിന് നമുക്ക് പ്രവർത്തിക്കാനേ കഴിയത്തില്ല. ദൈവത്തിന്റെ വചനം പറഞ്ഞു, പരിജ്ഞാനമില്ലാത്തവനെ എന്റെ ജനം നശിച്ചു പോകുന്നു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന്റെ ഓപ്പറേഷൻ നമുക്ക് ഈ സ്ക്രീനിൽ ചിത്രത്തിലൂടെ നമ്മൾ കാണുന്നു. ഇതാ, ഇത് അടുത്ത സന്ദേശം നമ്മൾ ദൈവം അനുവദിക്കുന്നില്ല എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോ നിങ്ങൾ ആ ചിത്രം കാണുക. ഈ അടുത്ത സന്ദേശം കടന്നു വരുന്നത് വരെ നിങ്ങൾ ഇതിനെ നന്നായി ധ്യാനിക്കുക. ഇതാ ദൈവം ആദ്യം നമ്മളൊരു ഒരു ഒരു നീല കളറുള്ള ഒരു ലൈൻ കാണുന്നു. അതിലാദ്യം തന്നെ നമ്മൾ ആദത്തെ കാണുന്നു. ആദം, ഈ ആദത്തിലൂടെയാണ് ദൈവം ഈ ഹോളി നേഷന്റെ ഓപ്പറേഷൻ ആരംഭിച്ചത്. പക്ഷേ ആദം പരാജയപ്പെട്ടു, അനുസരണക്കേടിലൂടെ പരാജയപ്പെട്ടു. തുടർന്ന് ക്രിസ്തുവിലൂടെ ദൈവം അത് റീസ്റ്റോർ ചെയ്യാൻ തക്കവണ്ണം ക്രിസ്തുവിനെ വാഗ്ദാനം ചെയ്തു. സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കും, 3:15. എന്നാൽ ആ വാഗ്ദാനം ചെയ്ത സ്ത്രീയുടെ സന്തതി ഭൂമിയിലേക്ക് എത്തുന്നത് വരെ ദൈവം അവർക്ക് ലോ ആൻഡ് പ്രോഫറ്റ്സ്, ന്യായ പ്രമാണവും പ്രവാചകന്മാരെയും കൊടുത്തു. തുടർന്ന് ക്രിസ്തു വന്നു. ക്രിസ്തു വന്നതിന് ശേഷം ക്രിസ്തു ഈ മനുഷ്യരെ, സുബോധമില്ലാത്തവർ മനുഷ്യർക്ക് പിതാവിനെ, സൃഷ്ടാവായ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്തു. സൃഷ്ടാവായ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുത്തപ്പോ ഓട്ടോമാറ്റിക് മനുഷ്യന്റെ ഉള്ളിൽ പുത്രത്വം വെളിപ്പെട്ടു. ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ആ പുത്രത്വം വെളിപ്പെട്ടപ്പോ അതനുസരിച്ച് അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും നിറയാൻ തുടങ്ങി. ഇന്ന് ചിലരുടെ ഉള്ളിൽ നടക്കുന്നുണ്ടത്. അവർ ആ പരിശുദ്ധ രാഷ്ട്രത്തിന് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടേയിരിക്കുക. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിൽ ഇത് നടക്കണം. ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത സന്ദേശം നമ്മൾ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പോ മനസ്സിലാക്കുക, ദൈവത്തിന്റെ ഇഷ്ടം 1:26, ഒരു ഹോളി നേഷൻ ഈ ഭൂമിയിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. തുടർന്ന് അതിന്റെ ക്രമീകരണങ്ങളെല്ലാം കഴിയുമ്പോൾ ഈ ദൈവം തന്നെ ഭൂമിയിലേക്ക് ഇറങ്ങി വരും. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. പുതിയ ആകാശവും പുതിയ ഭൂമിയും കടന്നു വരും. ദൈവം അവിടേക്ക് ഇറങ്ങി വരും. നമ്മൾ ദൈവത്തോടുകൂടെ നിത്യം വസിക്കും. ആ മനോഹരമായ രാഷ്ട്രത്തിന്റെ പേരാണ് ഹോളി നേഷൻ. അങ്ങോട്ടേക്ക് ദൈവം നമ്മളെ വിളിക്കുകയാണ്. അവിടെ ഞാനും നിങ്ങളും ഉണ്ടാകണം. അതിന് തക്കവണ്ണം ഈ ലോകത്തെ വിട്ടിട്ട്, ഹൃദയം കൊണ്ട് വിട്ടിട്ട്, ശരീരം കൊണ്ട് നാം ഇവിടെ തന്നെയാണ്, ഹൃദയം കൊണ്ട് വിട്ടിട്ട് ഇതാ കർത്താവിന്റെ പദ്ധതിയിലേക്ക് നമുക്ക് ഹൃദയം കൊണ്ട് ചേരാം. പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യും. അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന, ഒരുക്കി തന്ന അങ്ങയുടെ വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. പ്രിയ നല്ല പിതാവേ, ആ ഹോളി നേഷനിൽ ഞങ്ങൾ ഓരോരുത്തരും കാണപ്പെടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, അങ്ങയുടെ വിശുദ്ധ സുവിശേഷം അത് നിധിയാണ് എന്ന്, അത് ലോകമാകുന്ന കടലിലേക്ക് എറിയുന്ന ഒരു വലയാണ് എന്നും, കിട്ടുന്ന എല്ലാത്തിനെയും എടുക്കത്തില്ല എന്നും, നല്ലതിനെ മാത്രമേ പാത്രങ്ങളിൽ ശേഖരിക്കുകയുള്ളൂ, അടുത്ത ഹോളി നേഷനിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ എന്നും, അല്ലാത്തതിനെ കളയുമെന്നും അങ്ങയോട് പറഞ്ഞു. എന്റെ സ്വർഗീയ പിതാവേ, കളയുന്ന കൂട്ടത്തിലാകാതെ അങ്ങ് തെരഞ്ഞെടുക്കുന്ന കൂട്ടത്തിലാകുവാൻ ഞങ്ങൾക്ക് കൃപ തരാമേ. ഞങ്ങളെങ്കിൽ ആശ്രയിക്കുന്നു, ശരണപ്പെടുന്നു. ഈ ശബ്ദ കാഴ്ച പരിധിയിലെ എല്ലാ ജനത്തെയും അങ്ങയുടെ കരങ്ങളിലേൽപ്പിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളുടെ മേലും അങ്ങ് മഞ്ഞും മഴയും അയക്കുന്നു. ഇവരങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നപ്പാ, അനുഗ്രഹിക്കും. ക്രിസ്തുവിനെ അനുഗമിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. സഹോദരങ്ങളെ സ്നേഹിപ്പാൻ, ബഹുമാനിപ്പാൻ, ആരോപണം മാതൃകയായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിച്ചാട്ടെ. ഈ ജനത്തെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമായി വെളിപ്പെടട്ടെ കർത്താവേ. രോഗികളായിരിക്കുന്ന വ്യക്തികൾ നിമിഷ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ അടിപ്പണറുള്ള സൗഖ്യം പ്രാപിക്കട്ടെ. ഞങ്ങളുടെ സമാധാനം ഇവിടെ മേൽ കൽപ്പിക്കുന്നു. മഹത്വമെല്ലാം ഞങ്ങൾ അങ്ങേക്ക് തന്നു യേശുവിൻ നാമത്തിലാവേ. പ്രിയരെ, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമുക്ക് കർത്താവോട് ചേർന്ന് നടക്കാം. ദൈവം അനുവദിക്കുന്ന അടുത്ത സന്ദേശം നമുക്ക് വീണ്ടും കാണാം. പ്രൈസ് അല്ലാഹു.